ചില പ്രത്യേക ചിന്തകൾ സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ നിന്നും ഈ ദിവസങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്നിതാ പുതിയ വേറെ ചില ചിന്തകൾ. ഈ മനുഷ്യായുസ്സിലെ ഏറ്റവും നല്ല സമയമെന്ന് എല്ലാവരും വിശേഷിപ്പിക്കുന്ന സമയമാണ് യൗവനം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ യൗവനത്തിൽ തന്നെയാണ് ഇപ്പോഴും എന്ന് കാണിക്കുവാൻ എന്തെല്ലാമാണ് യൗവനം കഴിഞ്ഞ മനുഷ്യർ ചെയ്യാറുള്ളത്. വാർദ്ധക്യം കയറി വരുന്നതിനെ എങ്ങനെയും തടയുവാനുള്ള ശ്രമത്തിൽ അനേകരും വൃദ്ധരായി കാണപ്പെടുന്നു. തലമുടി കറുപ്പിപ്പാനും അതുപോലെ തന്നെ മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്ത് ഞങ്ങൾ ഇപ്പോഴും യൗവനത്തിൽ തന്നെ ആകുന്നു എന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കുവാനുള്ള ശ്രമം വളരെയാണ്. അതിന് സഹായകമായുള്ള അനേക കാര്യങ്ങൾ ഇന്ന് ലഭ്യവുമാണല്ലോ. അത് തെറ്റോ ശരിയോ എന്നുള്ളതല്ല എന്റെ വിഷയം. ഞാൻ പറയുവാൻ ഉദ്ദേശിച്ചത് യൗവനം എല്ലാവരും ആഗ്രഹിക്കുന്നതായ സമയമാണ്. എന്നാൽ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ തന്റെ പരീക്ഷണങ്ങളുടെ ഫലം നമ്മോട് പറയുമ്പോൾ വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ, ശരിയായ വിധത്തിൽ ജീവിച്ചില്ല എങ്കിൽ ഏതൊരു വ്യക്തിയുടെയും യൗവനം ശൂന്യമായിരിക്കും എന്നത്രേ. യൗവനത്തിൽ അനുഭവപ്പെടുന്ന ശൂന്യതയ്ക്ക് ഒരു വിരാമം ഇടുവാൻ യുവാക്കൾ എന്തെല്ലാം മാർഗങ്ങളാണ് അവലംബിക്കുന്നത്? വിനോദങ്ങൾ, പണം, സുഖലോലുപത, വിദ്യാഭ്യാസം, അങ്ങനെ ആയിരം കൂട്ടം കാര്യങ്ങൾ ഓരോരുത്തരും പരീക്ഷിക്കുന്നു. അയ്യോ, എത്ര സൂക്ഷ്മതയോടെ നാം ഈ ജീവിതത്തെ സൂക്ഷിക്കേണ്ടതാണെന്നറിയാമോ? ഒരൽപ്പം തെറ്റിയാൽ സകലവും അവതാളത്തിലാകുന്നതായ ആ സ്ഥിതിവിശേഷം. സഭാപ്രസംഗിയുടെ പുസ്തകം 10-ാം അധ്യായമാണല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചു കഴിഞ്ഞത്. ഇനിയും 2 അധ്യായങ്ങൾ കൂടിയാണല്ലോ ഈ പുസ്തകത്തിൽ പഠിക്കുവാനുള്ളത്. 11-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ ധാർമ്മികനായി, അതെ, നല്ല പ്രവൃത്തി ചെയ്ത് ജീവിക്കുന്ന വ്യക്തിക്ക് ശീതോഷ്ണവാന് പിന്തുടരാവുന്ന നല്ല പാത ഈ അധ്യായത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. അത് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന പല ഭാഗങ്ങൾ ഇവിടെ നാം കാണുന്നു. 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഞാനിന്ന് വായിക്കാം. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേലെറിയുക, ഏറിയ നാൾ കഴിഞ്ഞിട്ട് നിനക്കത് കിട്ടും. നന്മ ചെയ്യുന്ന കാര്യത്തിൽ ഭയപ്പെടരുതെന്ന്, അതിന്റെ പ്രതിഫലം വളരെ താമസിച്ചേ ലഭിക്കുകയുള്ളെങ്കിലും താങ്കൾ നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകരുത് എന്നത്ര ഇവിടെ പറയുന്നത്. 2-ാം വാക്യത്തിൽ ഒരു ഓഹരിയെ 7-ആയിട്ടോ 8-ആയിട്ടോ വിഭാഗിച്ചു കൊടുക്ക. ഭൂമിയിൽ എന്ത് അനർത്ഥം സംഭവിക്കുമെന്ന് നീ അറിയുന്നില്ലല്ലോ. നീ നന്മ ചെയ്യുമ്പോൾ ഒന്നിലധികം പേർക്ക് സഹായം ചെയ്യുക, അനേകർക്ക് ഗുണം ചെയ്യുക. ഒരുപക്ഷെ പിന്നീട് ഒരിക്കൽ നീ പ്രശ്നത്തിലും പ്രയാസത്തിലും ആയി എന്ന് വരാം. അപ്പോൾ താങ്കളെ സഹായിക്കുന്നതിന് വളരെ ആളുകൾ ഉണ്ടായിരിക്കും. ഇതിനെക്കുറിച്ച് കർത്താവായ യേശു ഒരു ഉപമ പറഞ്ഞിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരിടത്ത് സൂത്രശാലിയായ അനീതിയുള്ളൊരു കാര്യവിചാരകനുണ്ടായിരുന്നു. തന്റെ യജമാനനുള്ള കടം ഇളച്ചു കൊടുത്തുകൊണ്ട് അവൻ അനേക സ്നേഹിതന്മാരെ സമ്പാദിച്ചു. അങ്ങനെ അവന് തന്റെ ജോലി നഷ്ടപ്പെട്ടപ്പോൾ സഹായത്തിനു വേണ്ടി അവന് അവരുടെ അടുത്ത് പോകുവാൻ കഴിഞ്ഞു. ഒരാളോ രണ്ടു പേരോ ആയിരുന്നെങ്കിൽ അത് ബുദ്ധിമുട്ടാകുമായിരുന്നല്ലോ. അതുകൊണ്ട് അവൻ ബുദ്ധിപൂർവം അനേകരെ നേടി. അതവന് പിന്നീട് പ്രയോജനം ചെയ്യുമെന്ന് അവനറിയാമായിരുന്നു. അതുപോലൊരു ചിന്താഗതിയാണ് ഇവിടെ നാം കാണുന്നത്, 2-ാം വാക്യത്തിൽ നാം കണ്ടത്. ഇനി 3-ാം വാക്യം നോക്കിക്കാട്ടെ. മേഘം വെള്ളം കൊണ്ട് നിറഞ്ഞിരുന്നാൽ ഭൂമിയിൽ പെയ്യും, വൃക്ഷം തെക്കോട്ടോ വടക്കോട്ടോ വീണാൽ വീണെടുത്ത് തന്നെ കിടക്കും. മഴ പെയ്യുമെന്ന് വിചാരിക്കുന്ന പക്ഷം കുട കൊണ്ട് നടക്കുന്നതാണ് നല്ലത്. വലിയൊരു മരം വീണുപോയാൽ പിന്നെ അതിനെ മാറ്റുവാൻ വിഷമമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതത്രേ. അതായത് താങ്കൾ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുന്നതിന് മുൻപ് ആദ്യം തന്നെ അതേക്കുറിച്ച് നല്ല അറിവ് ഉണ്ടായിരിക്കണം. കാരണം താങ്കൾ അതിൽ എടുത്തു ചാടിക്കഴിഞ്ഞാൽ മാറ്റം വരുത്തുവാൻ വളരെ പ്രയാസമുള്ള കാര്യമാണ് എന്നർത്ഥം. അതുകൊണ്ട് ഏതൊരു കാര്യത്തിനും എടുത്തു ചാടുന്നതിന് മുൻപ് അതേക്കുറിച്ച് അറിവുണ്ടായിരിക്കണം. 4-ാം വാക്യത്തിൽ നാം കാണുന്നത്, കാറ്റിനെ വിചാരിക്കുന്നവൻ വിതയ്ക്കേയില്ല, മേഘങ്ങളെ നോക്കുന്നവൻ കൊയ്യുകയുമില്ല. താങ്കൾ ചെയ്യുന്നതൊക്കെയും ബുദ്ധിപൂർവം ചെയ്യുക എന്നാണ് ഇവിടെ പറയുന്നത്. ഒരു മനുഷ്യൻ വിത്ത് വിതയ്ക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കാറ്റില്ലാതാകുന്നത് വരെ അവൻ കാത്തിരിക്കുകയാണ് വേണ്ടത്. മഴ ശല്യമുണ്ടാക്കുമ്പോൾ ഒരുവൻ തന്റെ വിളവ് കൊയ്യുവാൻ തുടങ്ങുകയില്ല. 5-ാം വാക്യത്തിൽ കാറ്റിന്റെ ഗതി എങ്ങോട്ടെന്നും ഗർഭിണിയുടെ ഉദരത്തിൽ അസ്ഥികൾ ഉരുവായി വരുന്നത് എങ്ങനെയെന്നും നീ അറിയാത്തതുപോലെ സകലവും ഉണ്ടാക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തികളെ നീ അറിയുന്നില്ല. ഭ്രൂണത്തിന്റെ ഉൽപാദനവും ഒരു ശിശുവിന്റെ ജനനവും ഇന്നും വലിയ മർമ്മം തന്നെയാണ്. ആത്മീയമായ വീണ്ടും ജനനം വാസ്തവത്തിൽ ഇതിലും വലിയ മർമ്മമാണ്. ആത്മാവ് ഏത് വിധത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് താങ്കൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. കർത്താവായ യേശു തന്നെ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ കാറ്റ് ഇഷ്ടമുള്ളയിടത്ത് ഊതുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെയാകുന്നു എന്നുത്തരം പറഞ്ഞു. നമുക്ക് മനസ്സിലാകുവാൻ കഴിയാത്ത പല കാര്യങ്ങളുണ്ട്. അതേക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. താങ്കൾക്ക് അറിയാത്ത കാര്യങ്ങൾ താങ്കൾക്ക് അറിവുള്ളവയെ അസ്വസ്ഥനാക്കുവാൻ ഇടയാകരുത്. അതെ, ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം അതത്രേ. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു കസേര, ഇപ്പോൾ തന്നെ എൻ്റെ അടുത്ത് ഒരു കസേര വെറുതെ കിടക്കുന്നു. അതേക്കുറിച്ച് വളരെയധികം ഒന്നും എനിക്കറിയില്ല. അത് ഏത് വിധത്തിലുള്ള തടി കൊണ്ടാണ് ഉണ്ടാക്കിയതെന്നോ ഏതാശാരിയാണ് പണിതതെന്നോ അത് എത്ര നാളുകൊണ്ടാണ് പണിതതെന്നോ ഒന്നും എനിക്കറിയില്ല. എന്നാൽ എനിക്കതിൽ ഇരിക്കാമെന്നും അതെന്റെ ഭാരത്തെ വഹിക്കുമെന്നും എനിക്കറിയാം. വാസ്തവത്തിൽ ഈ കസേരയെക്കുറിച്ച് അത്രമാത്രം ഒരു അറിവ് എനിക്ക് ആവശ്യമുള്ളൂ. അതുകൊണ്ട് എനിക്കറിയില്ലാത്ത കാര്യങ്ങൾ അറിയാവുന്നവയെ അസ്വസ്ഥമാക്കുവാൻ ഇടയാകരുത്. എനിക്ക് പലതും അറിയാൻ സാധിക്കാത്തത് കൊണ്ട് ഞാൻ എനിക്കറിയാവുന്ന കാര്യം ചെയ്യില്ല എന്ന് പറയുന്നത് എത്ര ഭോഷത്തരമാണ്. ഇവിടെ പറയുന്നത് എനിക്ക് ഇരിക്കാം എന്നറിയാവുന്നത് കൊണ്ട് ഞാൻ ഇരിക്കുക, അതാണല്ലോ ഞാൻ ചെയ്യേണ്ടത്. ഇനിയും 7-ഉം 8-ഉം വാക്യങ്ങളിൽ നാം കാണുന്നത് വെളിച്ചം മനോഹരവും സൂര്യനെ കാണുന്നത് കണ്ണിന് ഇമ്പവുമാകുന്നു. മനുഷ്യൻ ബഹുകാലം ജീവിച്ചിരിക്കുന്നുവെങ്കിൽ അവൻ അതിലൊക്കെയും സന്തോഷിക്കട്ടെ, എങ്കിലും അന്ധകാരകാലം ദീർഘമായിരിക്കുമെന്നും അവൻ ഓർത്തുകൊള്ളട്ടെ, വരുന്നതൊക്കെയും മായയത്രേ. പ്രിയ സുഹൃത്തെ, ഒരിക്കൽ താങ്കൾ വൃദ്ധനായിത്തീരും. അത് ഞാൻ പറയുമ്പോൾ അതേക്കുറിച്ച് താങ്കൾ ഒരുവിധത്തിലും ബുദ്ധിമുട്ടേണ്ടതില്ല. വൃദ്ധജനങ്ങളുടെ ജീവിതം നാം ചിന്തിക്കുന്നത് പോലെ അത്ര സന്തോഷകരമോ സുഖപ്രദമോ ആയിരിക്കില്ല എന്ന് നാം പ്രത്യേകം അറിഞ്ഞിരിക്കണം. നാം എല്ലാവരും ദൈവം ആയുസ് തരുന്നുവെങ്കിൽ ആ പാതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 9-ഉം 10-ഉം വാക്യങ്ങളിൽ നാം കാണുന്നത് യൗവനക്കാരാ, നിന്റെ യൗവനത്തിൽ സന്തോഷിക്ക, യൗവനകാലത്തിൽ നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ, നിനക്ക് ഇഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ച വണ്ണവും നടന്നുകൊള്ളുക, എന്നാൽ ഇവയൊക്കെയും നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തും എന്നറിയുക. ആകയാൽ നിന്റെ ഹൃദയത്തിൽ നിന്ന് വ്യസനം അകറ്റി നിന്റെ ദേഹത്തിൽ നിന്ന് തിന്മ നീക്കിക്കളുക. ബാല്യവും യൗവനവും മായയത്രേ. ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും തീരുമാനമെടുക്കുവാനുള്ള സമയം ഇതാകുന്നു എന്ന് പ്രിയ യുവാവേ, പ്രിയ യുവതിയെ, നീ ഓർത്തുകൊള്ളണം. ഇപ്പോൾ ശരിയായ തീരുമാനവും തെരഞ്ഞെടുപ്പും നടത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തങ്ങളുടെ യൗവനകാലത്ത് തെറ്റായ തീരുമാനങ്ങളും തെരഞ്ഞെടുപ്പുകളും നടത്തിയ അനേകർ അതുകൊണ്ട് മാത്രം ഇന്ന് ജീവിതം നിരാശയോടെ വ്യർത്ഥമായി കഴിച്ചുകൂട്ടുന്നു. വാസ്തവത്തിൽ അവർ ജീവിതത്തെ നശിപ്പിച്ചു കളഞ്ഞു. ചോരത്തിളപ്പുണ്ടായിരുന്നപ്പോൾ ആരും ചോദിക്കില്ല, ആരോടും കണക്ക് ബോധിപ്പിക്കേണ്ടി വരില്ല എന്ന് ചിന്തിച്ച് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വഴിയെ ഇഷ്ടം പോലെ നടന്നു. അതിൻ്റെ ഫലം ഇന്ന് ജീവിതത്തിൽ അനുഭവിക്കുന്ന അനേകർ ആരോഗ്യം നഷ്ടപ്പെട്ടു, ബന്ധങ്ങൾ ശിഥിലമായി, ജീവിതം നരകതുല്യമായി. നാം നമ്മുടെ യൗവനത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ശരിയായ രീതിയിൽ ജീവിക്കുന്നില്ലെങ്കിൽ താങ്കളുടെ യൗവനകാലം മായയാണ്, ശൂന്യമാണ്, വ്യർത്ഥമാണ്, പ്രയോജനരഹിതമാണ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ദാനമാണ് ജീവിതം. അതും ഈ ഭൂമിയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഒരായുസ് പല പരീക്ഷണങ്ങളിലൂടെ നശിപ്പിക്കുവാനുള്ളതല്ല. ഓരോ ദിവസം അല്ല, ഓരോ നിമിഷം ജീവിക്കുവാനായി ദൈവം നമുക്ക് നൽകുന്ന ആയുസ്സാകുന്നു. അത് വളരെ വിലയേറിയൊരു ദാനമാണ്. ദൈവനാമ മഹത്വത്തിനു വേണ്ടി നാം അതിനെ ഉപയോഗപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. മനുഷ്യന്റെ അന്തിമമായ ലക്ഷ്യം വാസ്തവത്തിൽ എന്താണ്? മനുഷ്യന്റെ പരമമായ ഉദ്ദേശം ദൈവത്തെ മഹത്വപ്പെടുത്തുകയും എന്നേക്കും അവനോടുകൂടെ ആനന്ദിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ദൈവമായിട്ടുള്ള സഹവാസത്തിനു വേണ്ടിയാകുന്നു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ. സൃഷ്ടാവായ ദൈവവുമായി കൂട്ടായ്മയില്ലാത്ത മനുഷ്യൻ വാസ്തവത്തിൽ ഇവിടെ തന്നെ നരകം സൃഷ്ടിക്കുകയാണ്. ശ്രദ്ധിക്കൂ സുഹൃത്തെ, താങ്കളുടെ യൗവനം എത്ര ഗൗരവത്തോടുകൂടി കണ്ട് താങ്കൾ ചെലവഴിക്കുന്നു. ഇനി നമുക്ക് ഇതിന്റെ തുടർന്നുള്ള ചിന്തകൾ 12-ാം അധ്യായത്തിലുള്ളത് ചില കാര്യങ്ങൾ നോക്കാം. മുഴുവൻ പഠിക്കുവാനായി ഇന്ന് സമയമില്ലല്ലോ. 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ജീവിതത്തിൽ ശലോമോൻ നടത്തിയ പരീക്ഷണങ്ങൾ നാം കണ്ടുകഴിഞ്ഞു. ദൈവത്തെ കൂടാതെ ജീവിതത്തിൽ സംതൃപ്തിയും പ്രശ്നപരിഹാരവും കണ്ടെത്തുവാൻ ഈ വിധത്തിൽ എല്ലാ തുറകളിലും പരീക്ഷണം നടത്തിയിട്ടുള്ള ഏക വ്യക്തി ശലോമോനായിരുന്നിരിക്കാം. അവന് അതിനുള്ള സാവകാശമുണ്ടായിരുന്നു, സാധ്യതകളുണ്ടായിരുന്നു. സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ ആകമാനം നാം കാണുന്ന ശൈലി സൂര്യന് കീഴിൽ എന്നുള്ളതാണ്. സൂര്യന് കീഴിൽ തൻ്റെ ആദ്യത്തെ പരീക്ഷണത്തിൽ അവൻ പ്രകൃതി ശാസ്ത്രവും നിയമങ്ങളും പരിശോധിച്ചു നോക്കി. പ്രകൃതിയിലേക്ക് മടങ്ങി വന്ന് തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ കഴിയുമെന്ന് ഇന്ന് അനേകം ആളുകൾ ചിന്തിക്കുന്നു. നമുക്ക് പ്രകൃതിയിലേക്ക് മടങ്ങാം എന്നവർ പറയുന്നു. അങ്ങനെ ഇന്ന് അനേകർ പറയുന്നുണ്ട്. ഇത് ശലോമോന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിരുന്നില്ല. അത് എന്നെ ശ്രദ്ധിക്കുന്ന താങ്കളുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരമാകില്ല സുഹൃത്തെ. അങ്ങനെ ശലോമോൻ ജ്ഞാനവും തത്വശാസ്ത്രവും പരീക്ഷിച്ചു നോക്കി. സുഖവും ഭൗതിക ചിന്തയും അല്ലെങ്കിൽ വസ്തുമയമായ കാര്യങ്ങളിലുള്ള ആസക്തിയും അവൻ പരീക്ഷിച്ചു. വിധിവിശ്വാസത്തിൽ അവൻ പരീക്ഷണങ്ങൾ നടത്തി. വരുന്നിടത്ത് വെച്ച് കാണാം എന്ന ചിന്തയോടുകൂടെ ജീവിക്കുവാൻ അവൻ ശ്രമിച്ചു. സ്വയത്തിനു വേണ്ടി മാത്രം അവൻ ജീവിച്ചു നോക്കി. അവൻ പിന്നീട് മതത്തിലേക്ക് തിരിഞ്ഞതായി നാം കാണുന്നു. അവിടെ അവൻ ആചാരങ്ങളല്ലാതെ യാഥാർത്ഥ്യം ഒന്നും തന്നെ കാണുവാനിടയായില്ല. പിന്നീട് ധനത്തിൽ, അതെ, ഈ ലോകത്തിന്റെ സമ്പത്തിൽ തന്റെ പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുവാൻ അവൻ പരിശ്രമിച്ചു നോക്കി. അവസാനം നല്ല ജീവിതം, അതായത് ഒരു ധാർമ്മികമായ ജീവിതം നയിക്കുവാൻ അവൻ പരിശ്രമിച്ചു നോക്കി. ശലോമോൻ ഈ അധ്യായത്തിൽ തന്റെ പരീക്ഷണങ്ങളുടെ എല്ലാം ഫലം എന്താകുന്നു എന്ന് പറഞ്ഞു തരുന്നു. താൻ പരീക്ഷിച്ച് എന്ത് നേടി എന്ന് അവൻ വ്യക്തമാക്കുന്നു. അതറിയുവാൻ താങ്കൾ ഒരുപക്ഷെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരിക്കും. അവൻ പറയുന്നു, താൻ ഇത്രയധികം സമയവും പണവും ചെലവഴിച്ച് പരീക്ഷണങ്ങൾ നടത്തിയിട്ട് എവിടെയെത്തിയെന്ന്. വാർദ്ധികാലത്തെക്കുറിച്ചുള്ള ഒരു കാവ്യവർണ്ണന ഈ 12-ാം അധ്യായത്തിൽ നാം കാണുന്നു. യുവാക്കന്മാർക്കും വൃദ്ധന്മാർക്കും എല്ലാവർക്കും തന്നെ ഈ അധ്യായത്തിൽ പ്രത്യേകമായൊരു ദൂത് ഉൾക്കൊള്ളുവാനുണ്ട്. ജീവിതത്തിന്റെ രണ്ടറ്റവും ഇവിടെ സന്ധിക്കുന്നതായി നാം കാണുന്നു. 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഞാൻ വായിക്കാം. വളരെ പരിചിതമായ ഈ വാക്യം. നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊൽക്ക. ദുർദിവസങ്ങൾ വരികയും നിനക്കിഷ്ടമില്ല എന്ന് നീ പറയുന്ന കാലം സമീപിക്കുകയും. അതെ, സൂര്യന് കീഴിലുള്ള യാതൊന്നിനും മനുഷ്യഹൃദയത്തെ സംതൃപ്തിപ്പെടുത്തുവാൻ കഴിയുകയില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശലോമോൻ പറയുന്നത് ദൈവത്തിങ്കിലേക്ക് മടങ്ങുക എന്നാണ്. ശലോമോൻ പറയുന്നു, ഞാൻ പരീക്ഷിച്ചു, ഞാൻ പരീക്ഷിച്ചു നോക്കാവുന്ന എല്ലാ രംഗങ്ങളും പരീക്ഷിച്ചു, മറ്റാർക്കും ചെയ്യാവുന്നതിൽ ഉപരി ഞാൻ പരീക്ഷിച്ചു, എന്നാൽ അതൊന്നും എനിക്ക് സംതൃപ്തി തന്നില്ല. താങ്കൾ ചെറുപ്രായത്തിൽ തന്നെ ദൈവത്തിന് വേണ്ടി തീരുമാനം കൈക്കൊള്ളുക, എന്തുകൊണ്ട് അപ്രകാരം ചെയ്യണമെന്ന കാര്യം വ്യക്തമാക്കുവാൻ പോവുകയാണ്. വാർദ്ധക്യത്തിലെത്തിയാൽ ഒരു തീരുമാനമെടുക്കുവാൻ പ്രയാസമാണ്. സാധ്യമല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, പ്രയാസമാണ്. ചെറുപ്രായത്തിൽ കുഞ്ഞുങ്ങളെ ദൈവവഴികളിലേക്ക് തിരിച്ചുവിടുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് മാതാപിതാക്കൾ പലരും ഈ കാര്യത്തിൽ ഗൗരവമായി ചിന്തിക്കുന്നില്ല എന്നത് വഷളായ ഒരു തലമുറയെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, ഇന്ന് എല്ലാ രംഗങ്ങളിലും മത്സരമാണല്ലോ. എവിടെങ്കിലും ഒരു അഡ്മിഷൻ കിട്ടുവാൻ എന്തുമാത്രം മത്സരം! എവിടെങ്കിലും ഒരു ജോലി കിട്ടുവാൻ എന്തുമാത്രം മത്സരം! അതെ, അതുതന്നെ നമ്മെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട മുൻഗണനയിൽ നിന്നും നീക്കിക്കളയുന്നു. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് ദൈവവചനം പഠിക്കുവാനും ദൈവിക കാര്യങ്ങളിൽ ഇടപെടുവാനും സമയമില്ല. സമയമുണ്ടാക്കി കൊടുക്കുവാൻ വേണ്ടപ്പെട്ടവർ ശ്രമിക്കുന്നുമില്ല. വാർദ്ധക്യകാലത്തെക്കുറിച്ച് ശലോമോൻ ഒരു ചിത്രം ഇവിടെ വരച്ചു കാട്ടുന്നു. അത് അത്ര നല്ലൊരു ചിത്രമല്ല എന്ന് ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ. എന്നിരുന്നാലും എന്റെയും നിങ്ങളുടെയും വാർദ്ധക്യത്തിന്റെ ചിത്രമാണ് ഇവിടെ നാം കാണുന്നത്. നല്ലതല്ല എന്ന് നാം ചിന്തിച്ചാൽ തന്നെ യാഥാർത്ഥ്യത്തെ നമുക്ക് മറക്കുവാനോ മറയ്ക്കുവാനോ സാധ്യമല്ലല്ലോ. ഇവിടെ പറഞ്ഞിരിക്കുന്നതായ വാർദ്ധക്യകാലത്തെക്കുറിച്ചുള്ള വിവരണം ഏറ്റവും കൃത്യമായും ശരിയായതുമാകുന്നു. ദൈവത്തോട് ശരിയായി ബന്ധപ്പെട്ടിരിക്കുകയും അവന് വേണ്ടി ജീവിക്കുകയും ചെയ്യേണ്ടതിന്റെ വ്യക്തമായൊരു ചിത്രം ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. എന്താണ് കാരണം എന്ന് നമുക്ക് നോക്കാം. 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. 2-ാം വാക്യം: സൂര്യനും വെളിച്ചവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ടുപോകുകയും മഴ പെയ്ത ശേഷം മേഘങ്ങൾ മടങ്ങി വരികയും ചെയ്യും മുമ്പ് തന്നെ. അതെ, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും വെളിച്ചങ്ങളുമെല്ലാം ഇരുണ്ടുപോകും എന്നാണോ ഇവിടെ അർത്ഥമാക്കുന്നത്? അല്ല, താങ്കൾ മുമ്പ് അവയെ കണ്ടിരുന്നതുപോലെ കാണാൻ കഴിയാത്ത കാലം വരും എന്നാണ് അവൻ പറയുന്നത്. കാലം പറന്നു പോകും തോറും ഒന്നിനു പുറകെ ഒന്നായി ദുഃഖ അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഓരോ ദിവസവും എത്രയെത്ര പ്രശ്നങ്ങളെയാണ് നാം അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. ഇവിടെ പറയുന്നു, മഴ പെയ്ത ശേഷം മേഘങ്ങൾ മടങ്ങി വരുന്നു. നമ്മുടെ ജീവിത രീതിക്ക് തന്നെ മാറ്റം വരുത്തേണ്ടതായി വരും. നാം പെട്ടെന്ന് ക്ഷീണിച്ച് അവശരായിത്തീരും. മഴ പെയ്ത ശേഷം മേഘങ്ങൾ മടങ്ങി വരുന്നു. അതെ, മനുഷ്യ ജീവിതത്തിന്റെ താൽക്കാലികതയെക്കുറിച്ച് ഇവിടെ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ വിവരിക്കുന്നു. ആരോഗ്യമുണ്ടെന്നും എല്ലാവിധ സൗകര്യങ്ങളുണ്ട് എന്നും ചിന്തിക്കുന്ന മനുഷ്യന് എത്രമാത്രം ബലഹീനനാണ്, എത്രമാത്രം അവൻ ഈ ലോകത്തിൽ അപ്രാപ്തനാകുന്നു എന്ന് ശലോമോൻ തന്റെ പരീക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കി നമ്മോട് പറയുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ എനിക്കറിയില്ല. എന്നാൽ ഒരു കാര്യം അറിയാം, താങ്കൾ യൗവനത്തിലാണെങ്കിലും വാർദ്ധക്യത്തിലാണെങ്കിലും ദൈവവുമായി ബന്ധപ്പെടുന്നതാണ്, സൃഷ്ടാവിനെ അംഗീകരിക്കുന്നതാണ് ജീവിതത്തിൽ സംതൃപ്തിക്കുള്ള ഒരേ ഒരു മാർഗം, സന്തോഷത്തിനുള്ള ഒരേ ഒരു ഉപാധി. അതിനുവേണ്ടി ജീവിതത്തെ സമർപ്പിക്കുമോ? ഇന്നും പല പരീക്ഷണങ്ങളിലൂടെ മുൻപോട്ട് പോയി ജീവിതത്തെ നശിപ്പിക്കാതെ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ജീവിതത്തെ ക്രമീകരിച്ച് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കൂ. ദൈവം അതിനായി താങ്കളെ അനുഗ്രഹിക്കും.